Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ. ഭാരതത്തിൻ്റെ 70-ാം സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പിന്നെ സ്വർഗാരോപണ മഹോത്സവത്തിൻ്റെയും ഓർമ്മകൾ കോർത്തിണക്കുന്ന ചിന്താമലരുകളാണിന്ന്.
വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ അംശമായിട്ട് നിലനിൽക്കുന്ന ഭാവമാണ് സത്യം. ആ സത്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഉയർക്കൊള്ളുന്നത്. സത്യസന്ധമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സന്തോഷവും സ്വാതന്ത്ര്യവും നമുക്ക് ഊഹിക്കാവുന്നതാണ്. സത്യസന്ധത പുലർത്താത്ത ഒരാൾ അസ്വാതന്ത്ര്യവും അസമാധാനവും അനുഭവിക്കേണ്ടി വരുന്നു. അയാളെ അത് അസന്തുഷ്ടനാക്കും, അയാളുടെ സമാധാനം കെടുത്തും. സത്യസന്ധനല്ലാത്ത വ്യക്തിയുടെ മനസ്സ് അപരനെ വഞ്ചിക്കുന്ന കാര്യങ്ങളിൽ വ്യഗ്രത പൂണ്ടിരിക്കും. അങ്ങനെ അപരന്റെ നെഞ്ചിൽ കയറി നിന്നും അപരനെ ചവിട്ടിയും വളരാനോ ഉയരാനോ ശ്രമിക്കുന്നവന്റെയോ ശ്രമിക്കുന്നവളുടെയോ മനസ്സ് ഒരു കുരുതിക്കളമായിത്തീരുന്നു. ഉള്ളിൽ സത്യമില്ലാത്തവരുടെ മനസ്സിലും സമൂഹത്തിലും എന്നും വർഗീയതയുടെയും വംശീയതയുടെയുമെല്ലാം വിഷം ചീറ്റിക്കൊണ്ടിരിക്കും. പകയും വൈരാഗ്യവും കൊണ്ട് മനസ്സു കലുഷിതമാകും.
രാജ്യത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടിയും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയും തങ്ങളുടെ ജീവിതം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭാരതത്തിൽ രൂപമെടുത്തത്. വൈദേശിക ശക്തികളോട് സ്വാതന്ത്ര്യലബ്ധിക്കായി പോരാടിയ സമരസേനാനികളുടെ അന്തസ്സും ആഭിജാത്യവും അടങ്ങിയിരുന്നത് സമൂഹത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള അവരുടെ സത്യസന്ധതയിലായിരുന്നു. പക്ഷേ സ്വതന്ത്ര ഭാരതത്തിലെ പാർട്ടികളും ജനകീയ പ്രസ്ഥാനങ്ങളും തങ്ങളുടെ പാർട്ടിയുടെയോ പിന്നെ സമുദായത്തിൻ്റെയോ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സത്യത്തെ പലപ്പോഴും ബലികഴിച്ചു. അതിൻ്റെ ദുരന്ത പർവ്വങ്ങളാണ് ബാബറി മസ്ജിദും ഗുജറാത്തിലെ ഗോധ്രയും ഒറീസയിലെ കാന്തമാളും പിന്നെയും പൊന്തിവരുന്ന ന്യൂനപക്ഷ പീഡനങ്ങളുമെല്ലാം രാഷ്ട്രത്തിൻ്റെ മതേതരത്വത്തെ ധ്വംസിക്കുകയാണ്. അങ്ങനെ തങ്ങളുടെ അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടി സത്യത്തെ ബലി കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടങ്ങൾ ഇന്ന് മഹത്തായ ജനാധിപത്യത്തിന് ശാപമാണ്.
മഹത്തായ ഇന്ത്യാ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിയുടെ 70-ാം വാർഷികമാണല്ലോ ഇത്. ഗാന്ധിജിയുടെ കാലം മുതൽ ഭാരതമണ്ണിൽ മുഴങ്ങിയിട്ടുള്ള മന്ത്രധ്വനിയാണ് സത്യമേവ ജയതേ. പക്ഷേ സത്യമിന്ന് ഈ രാജ്യത്തിൽ നിന്നും പടിയിറങ്ങിയോ അതോ രാഷ്ട്രീയ മേലാളന്മാരുടെ അധികാരക്കൊതിയിൽ നിന്നും ധനമോഹത്തിൽ നിന്നും ഉയർക്കൊണ്ട ആർത്തിയിൽ ഭാരതീയർ സത്യത്തെ കുടിയിറക്കിയോ? സത്യം ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ് ഇന്നിൻ്റേത്. സത്യം പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന മിഥ്യാധാരണയും ഇന്ത്യക്കാരന്റെ മനസ്സിൽ വളർന്നു വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ കോടാനുകോടി ദരിദ്രരെ കണ്ട് മനസ്സലിഞ്ഞ് സ്വന്തം ഉടുവസ്ത്രം പോലും അവർക്ക് വലിച്ചെറിഞ്ഞുകൊടുത്തുകൊണ്ട് ജീവിതകാലമൊക്കെയും അർദ്ധനഗ്നനായ സാധുഗുരുവിനെപ്പോലെ ജീവിച്ച മഹാത്മാഗാന്ധിയുടെ പൈതൃകമാണ് നമുക്കു മുന്നിൽ. ഏതൊരു വികസനത്തിന്റെയും ആദ്യപദം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അധികവും ദരിദ്രരുള്ള നമ്മുടെ ഗ്രാമങ്ങളിൽ ആരംഭിക്കണമെന്നതായിരുന്നു ഗാന്ധിജിയുടെ വീക്ഷണം.
21-ാം നൂറ്റാണ്ടിലെ ലോകശക്തിയായ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം നാം വീം പഠിക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലെ സ്ഥിതിഗതികൾ ഇനിയും മെച്ചപ്പെടുത്താനായിട്ടില്ല. വോട്ട് ചെയ്യാൻ പാവങ്ങളെ സമീപിക്കുന്ന രാഷ്ട്രീയക്കാർ വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് സ്വന്തം കാര്യത്തിനോ പാർട്ടിയുടെ കാര്യത്തിനോ ആണ് മുൻതൂക്കം കൊടുക്കുന്നത്. നിരക്ഷരരും നിർധനരുമായ സമ്മതിദായകരെ അക്ഷരം പ്രതി വഞ്ചിച്ച് സുഖഭോഗങ്ങളിൽ ജീവിക്കുന്ന ജനപ്രതിനിധികൾ അധികാരത്തിൻ്റെയും ധൂർത്തിൻ്റെയും ആരാധകരായി നിൽക്കുകയാണ്. ഇനി ദരിദ്രരെ സഹായിക്കുന്നതിനായി ഗവൺമെൻറ് ചെലവഴിക്കേണ്ട ഓരോ രൂപയുടെയും 15 പൈസ മാത്രമേ സാധാരണക്കാരിൽ എത്തിച്ചേരുന്നുള്ളൂ എന്ന് 2.5 ദശകങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രിയായിരിക്കെ രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശിക്കുന്ന ഗുണഭോക്താക്കളിലേക്ക് ഒരു പൈസ പോലും എത്തിച്ചേരാത്ത വിധത്തിൽ അത്രമാത്രം അഴിമതി വർദ്ധിച്ചിരിക്കുന്ന രാഷ്ട്രീയ ചുറ്റുപാടാണെന്ന്. 67 കോടി രൂപ കൈക്കൂലിത്തുകയുള്ള ബോഫേഴ്സ് ആയിരുന്നു ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി. എന്നാൽ ഇന്ന് 2G കൽക്കരി ഇടപാടിലും തട്ടിയെടുക്കപ്പെട്ടതായി അനുമാനിക്കപ്പെടുന്ന തുക 3 ലക്ഷം കോടിക്ക് മുകളിലാണ്. ദേശീയ ഗ്രാമീണാരോഗ്യ മിഷൻ, പിന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് എന്നിങ്ങനെയുള്ള പദ്ധതികളെക്കുറിച്ചും വിവാദങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്ന കാലമാണിന്ന്.
ജനസംഖ്യയുടെ 2/3 പാവങ്ങളെയും ഇടത്തരക്കാരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഭക്ഷ്യസുരക്ഷാ നിയമവും നയവുമെല്ലാം സർക്കാർ മാറിയതോടെ മാഞ്ഞുപോയി. മൾട്ടിനാഷണൽ കമ്പനികളും രാജ്യത്തിന്റെ വിഭവശേഷി ഊറ്റിയെടുക്കുന്നവരും അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പൊതുജനത്തെ കഴുതയാക്കുകയാണ്. ജനാധിപത്യത്തിന്റെ കാവൽഭടന്മാരാകേണ്ട മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ പലപ്പോഴും ഇവർക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അതിന്റെ സത്ഫലങ്ങൾ അനുഭവിക്കാൻ പറ്റാത്ത നിർഭാഗ്യരാണ് ഭാരതീയരായ നമ്മൾ. അന്താരാഷ്ട്ര തലത്തിൽ ഫോർബ്സ് മാസിക ധനികരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ അതിൽ ധാരാളം ഇന്ത്യൻ ബിസിനസ്സുകാരുണ്ട്. പക്ഷേ ജീവിത നിലവാരത്തിന്റെ സൂചികയിൽ ഇന്ത്യയെ മൊത്തമായി വിലയിരുത്തുമ്പോൾ നമ്മുടെ രാജ്യം ചില ദരിദ്ര രാജ്യങ്ങളെക്കാൾ താഴെയെന്നതാണ് സത്യം. ഈ അധോഗതി വർഷം ചെല്ലുംതോറും കൂടുകയല്ലാതെ കുറയുന്നില്ല. രൂപയുടെ മൂല്യം കാത്തുപാലിക്കാൻ നടത്തിയ പണമാറ്റത്തിന്റെ കെടുതി ഇനിയും വിട്ടുമാറിയിട്ടില്ല.
സ്വാതന്ത്ര്യം ശരിയായ ദിശയിൽ എല്ലാവർക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കണമെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളും ജനപ്രതിനിധികളും സത്യത്തിന്റെ പാതയിൽ മുന്നേറണം. നെഞ്ചത്ത് കൈവച്ച് ഭാരതമെന്റെ നാടാണെന്നും ഭാരതീയരെല്ലാം സഹോദരീ സഹോദരന്മാരാണെന്നുമുള്ള ചിന്തയുടെ അഗ്നിയിൽ നാം എല്ലാവരും സ്വയം ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ സത്യസന്ധതയും പൗരബോധവുമുള്ള ഇന്ത്യക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് മാത്രമേ ഈ രാജ്യത്തിലെ അഴിമതിയുടെയും തിന്മയുടെയും അളവ് കുറയ്ക്കാനാകൂ. ഒരു അഴിമതി വിമുക്ത ഭാരതമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നാം എല്ലാവരും സത്യസന്ധമായി പണിയെടുക്കാനും പെരുമാറാനും തയ്യാറാകേണ്ടിയിരിക്കുന്നു, കൈകോർത്ത് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു ഇച്ഛാശക്തിയിൽ നിന്നും ആത്മാർത്ഥമായ പരിശ്രമത്തിൽ നിന്നും മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപ്രഭ ഭാരതമണ്ണിൽ വിരിയുകയുള്ളൂ. KS ചിത്ര ആലപിച്ച രവീന്ദ്രനാഥ് ടാഗോറിന്റെ മൂലരചനയായ വന്ദേമാതരം പരിഭാഷപ്പെടുത്തിയത് KC കേശവപിള്ള. ഗാനാവിഷ്കാരം ശ്രീവത്സമേനോൻ.
ഒരായിരം ചിത്രങ്ങളിലും കലാരൂപങ്ങളിലും കൊത്തിവയ്ക്കപ്പെട്ട മാതൃസ്നേഹമാണ് മറിയമെന്ന ബലിഷ്ഠഗോപുരത്തിൽ ദൃശ്യമാകുന്നത്. മറിയം ഏറെ പ്രഘോഷിക്കപ്പെടുമ്പോഴും അവളുടെ ആന്തരികത ഇനിയും കാണാമറിയത്തു കാത്തുനിൽക്കുന്നു. നസ്രത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു മറിയം. അസാധാരണമായ ഒന്നും തന്നെ അവൾക്കില്ലാത്തതിനാൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ പകച്ചുപോയി. അത്തരമൊരനുഭവം അവൾക്കാദ്യമായിരുന്നു. പൂപറിച്ചും പാട്ടുപാടിയും ആടിരസിച്ചും ആടിനെ നോക്കിയും കൂട്ടുകാരോട് സല്ലപിച്ചും കൂടണയുമ്പോൾ നമസ്കാരം ചൊല്ലിയും നടന്നു നീങ്ങിയ ആ ഗ്രാമീണ പെൺകുട്ടിയെ ദൈവം എല്ലാ കാലത്തേക്കുമായി തന്റേതായി ചേർത്തുവച്ചു. കനംകുറഞ്ഞ ജീവിതങ്ങളെ ദൈവം ചേർത്തുപിടിക്കുന്നത് ചരിത്രത്തിൽ എക്കാലത്തും കാണാം. ഏതൊരു സാഹചര്യത്തിലും ദൈവിക കനിവിന്റെ അടയാളമാണ് നസ്രത്തിലെ മറിയം.
മറിയമേ, ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മാനുഷികമായി നോക്കിയാൽ ഭയപ്പെടാൻ തീർച്ചയായും ഏറെ കാര്യങ്ങൾ നസ്രത്തിലെ മറിയത്തിനുണ്ടായിരുന്നു. മൃഗമായോ സ്ത്രീയായോ എന്നെ സൃഷ്ടിക്കാത്തതിന് ദൈവമേ നന്ദി എന്ന പ്രാർത്ഥന മൂന്നാവർത്തി ഉരുവിടുന്ന യഹൂദ മത സംസ്കാരത്തിലാണ് അവളുടെ ജനനം. തൻ്റെ ഗാർഹിക സ്വപ്നങ്ങളൊക്കെ കീഴ്മേൽ മറിയുമോ എന്ന ഭയം, പിന്നെ സംശയിക്കപ്പെട്ടേക്കാവുന്ന മാതൃത്വം. നാളെയിലേക്ക് നോക്കിയാൽ കരിമ്പടം പുതച്ച ആകാശം പോലെയായിരുന്നു അവളുടെ ജീവിതം. എന്നിട്ടും ദൈവിക കനിവിൻ്റെ മഴവിൽ മറിയത്തിൻ്റെ മേൽ വിരിഞ്ഞു. അതെ, അവൾ ഭാഗ്യപ്പെട്ടവൾ തന്നെ. രക്ഷാകര ചരിത്രത്തിൽ പൊതുവെ ശക്തമായ സ്ത്രീബിംബങ്ങൾ കുറവാണെങ്കിലും തകർന്നടിഞ്ഞതും തളർന്നുപോയതുമായ സകല സ്ത്രീകൾക്കും പ്രത്യാശയുടെ അടയാളവും മാതൃകയുമാണ് നസറത്തിലെ മറിയം. അതുപോലെ ക്രിസ്തുവിലേക്കും പുതുയുഗത്തിലേക്കും വളരാൻ കൊതിക്കുന്ന മുഴുവൻ മാനവരാശിയുടെയും പ്രത്യാശയുടെ മാതൃകയാണ് നസറത്തിലെ പരിശുദ്ധ കന്യകാ മറിയം.
ദൈവം തിരഞ്ഞെടുക്കുന്ന ജീവിതങ്ങൾ പലപ്പോഴും മാനുഷിക ദൃഷ്ടിയിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞവയാണ്. മറിയമാണതിൻ്റെ ശ്രേഷ്ഠമാർന്ന ഉടൽ രൂപം. ദൈവകൃപ നിറഞ്ഞവൾ രക്ഷകനായ ദൈവപുത്രന് ജന്മം നൽകി. എന്നിട്ടും അവൾ ദൈവസന്നിധിയിലെ കന്യകയായിരുന്നു. ഒരേ സമയം ഗുരുനാഥയും ക്രിസ്തു ശിഷ്യയും അലിവിൻ്റെ അമ്മയും ധീരതയുള്ള കന്യകയുമായിരുന്നു. യഥാർത്ഥത്തിൽ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ വെളിപാട് കാണാൻ നാം മറന്നുപോകരുത്. മഴയും വേനലും ഒരേ നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ തന്നെയല്ലേ? ചിലപ്പോൾ ഏറെ പ്രാർത്ഥിക്കുകയും മറ്റു ചിലപ്പോൾ ഏറെ തകർക്കപ്പെടുകയും ചെയ്യുന്ന നാം ഇനി മുതൽ തളർന്നുപോകരുത്. ജീവിതത്തിൻ്റെ ഊഷരഭൂമിയിൽ നടന്നെങ്കിലേ ആത്മീയതയുടെ പൊരുളറിയാൻ കഴിയൂ. മരുഭൂമി കടക്കാതെ കാനാൻ ദേശമില്ല. ഈറ്റുനോവിൻ്റെ വഴികളിൽ മാതൃസ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ഉദിക്കുന്നു. ത്യാഗത്തിൻ്റെയും സത്യത്തിൻ്റെയും പാതയിൽ സ്നേഹവും ആത്മീയ സ്വാതന്ത്ര്യവും കണ്ടുമുട്ടാതിരിക്കില്ല.
മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം. ശിശുവിന് ജന്മം നൽകാൻ സത്രങ്ങളുടെ ഒരു വാതിലും അവൾക്കായി തുറന്നില്ല. എന്നിട്ടും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മയായിത്തീർന്നു മറിയം. തിരസ്കരിച്ച ഭൂമി തന്നെ ആ അമ്മയെ ചേർത്തണയ്ക്കേണ്ടി വന്നില്ലേ? നമുക്കോർക്കാം, എല്ലാ വാതിലുകളും അടയ്ക്കപ്പെടുമ്പോഴും ദൈവം നമുക്കൊരു വാതിൽ തുറന്നു തരുന്നു. പ്രപഞ്ചത്തിൻ്റെ മടിത്തട്ടിൽ ഒരമ്മയും മകനും ഒരിക്കലും അനാഥമാകില്ല, അനാഥമാകാൻ പാടില്ല. കാൽവരിയിൽ വെച്ച് ക്രിസ്തു യോഹന്നാനെ വിളിച്ചത് സെബദീപുത്ര എന്നല്ല, മറിച്ച് മകനെ എന്നാണ്. അങ്ങനെ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയാണ് യോഹന്നാൻ അന്നവിടെ. മാംസനിബദ്ധമായ മാതൃത്വങ്ങളെ മറികടക്കുന്നതാണ് ആത്മീയ സ്വാതന്ത്ര്യമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. സ്വന്തം അമ്മ ആരെന്നറിയാതെ പിറന്നു വീണവർക്കും അമ്മേ എന്ന് വിളിക്കാൻ തരപ്പെടുമ്പോൾ അത് കേൾക്കാൻ ആളില്ലാതെ വരുന്നവർക്കും, പിന്നെ ഒരമ്മയുണ്ടായിട്ടും അനാഥത്വത്തിൻ്റെ വഴികളിൽ തനിയെ സഞ്ചരിക്കുന്നവർക്കും, ഒരമ്മയ്ക്കായി കൊതിക്കുന്നവർക്കും ഒരമ്മയാകാൻ കൊതിക്കുന്നവർക്കുമെല്ലാം മറിയം തുണയായിട്ടുണ്ടെന്ന് ഓർക്കുക. അമ്മയുടെ സ്നേഹമോ തലോടലോ ലഭിക്കാതെ ഒരു കൊഞ്ഞും ഈ ഭൂമിയിൽ ഉണ്ടാകരുതേ എന്ന ധ്യാനത്തിലാണ് കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു മറിയത്തെ ലോകത്തിന് അമ്മയായി നൽകുന്നത്. അങ്ങനെ കർമ്മബന്ധങ്ങളിലാണ് മാതൃത്വത്തിൻ്റെ വീര്യമാർന്ന രൂപമുള്ളത്. ജന്മബന്ധങ്ങൾ തകർന്നു വീഴുമ്പോഴും കർമ്മബന്ധത്തിൻ്റെ കണ്ണികൾ അകലാതെ ചേർന്നു നിൽക്കുമെന്നോർക്കുക. അമ്മയാകുന്നത് കർമ്മബന്ധത്തിലൂടെയാണ്, ജന്മത്തിൽ മാത്രമല്ല.
ക്രിസ്തുവിൽ വളരാനും അവിടുത്തെ പ്രഘോഷിക്കുവാനും മറിയത്തിൻ്റെ ആഹ്വാനം നമുക്ക് ഉൾക്കൊള്ളാം. സ്നേഹത്തിൻ്റെ സത്യസന്ധമായൊരു ജീവിതം നയിക്കാൻ അതു നമ്മെ സഹായിക്കട്ടെ. മാനുഷികതയെയും മാനുഷിക ബന്ധങ്ങളുടെയും പരിമിതികളെ ത്യാഗത്തിൻ്റെ കാൽവരിയിൽ മറികടന്ന മറിയത്തിൻ്റെ ജീവിതം ഈ മണ്ണിൽ അവസാനിക്കരുതെന്നത് ദൈവേഷ്ടമായിരുന്നിരിക്കണം. അതിൻ്റെ അടയാളമാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം. മറിയം ഈ ഭൂമിയിൽ പങ്കുവച്ച ദൈനംദിന ജീവിതയാഗത്തെ ദൈവം അംഗീകരിച്ചതും ലോകത്തിന് പ്രത്യക്ഷീഭവിപ്പിച്ചതും സ്വർഗാരോപണം എന്ന സംഭവത്തിലൂടെയും വിശ്വാസ സത്യത്തിലൂടെയുമാണ്. നാം നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ അതു നമ്മെ പഠിപ്പിച്ച ഭൂമിയിലെ അമ്മമാർ ഓർമ്മിക്കപ്പെടുകയും സ്വർഗീയ അമ്മ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. അമ്മയെ വിസ്മരിക്കരുത്. രക്ഷകനെ ചേർത്തുപിടിക്കുന്നവരൊക്കെ ഇനിമേൽ മറിയത്തെയും ചേർത്തുപിടിക്കണം. കുഞ്ഞിനെ മാറിൽ ചേർത്തുപിടിക്കുന്ന ഏതൊരമ്മയിലും പരിശുദ്ധ മറിയത്തിൻ്റെ വിദൂര ഛായകൾ വീണുകിടക്കുന്നു. അമ്മയെ ചേർത്തുപിടിച്ചു നിൽക്കുന്ന ഏതൊരു മനുഷ്യനിലും യോഹന്നാൻ്റേതുപോലെ ക്രിസ്തുവിൽ നേടുന്ന സത്യത്തിൻ്റെയും ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രഭ നിറഞ്ഞു നിൽക്കും. ഭൗമിക ജീവിതത്തെ ധീരമായി ഉൾക്കൊണ്ട് സ്വർഗാരോപിത ഇതാ വീണ്ടും ഇനിയും നമുക്ക് ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെ നവജീവൻ ഉറപ്പു തരുന്നു.
സ്വർഗാരോപിത വിമലാംബേ മാനവ ഹൃദയങ്ങൾ മാറിലണയ്ക്കണമേ, നിൻ മാറിലണയ്ക്കണമേ.
സ്വർഗാരോപിത വിമലാംബേ മാനവ ഹൃദയങ്ങൾ മാറിലണയ്ക്കണമേ, നിൻ മാറിലണയ്ക്കണമേ.
സ്വർഗാരോപണ വീഥികയിൽ സുതരുടെ ദീപങ്ങൾ അങ്ങു തെളിക്കണമേ.
ഈ മരിയ ഗീതം മഞ്ജുവും സംഘവും ആലപിച്ചതാണ്. രചന ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി അമ്മായി, സംഗീതം ജെറി അമൽദേവ്.
ശക്തികൾ നേരും ഇരുതല വാളായി ഉയരട്ടെ.
ശാന്തി ശക്തികൾ നേരും ഇരുതല വാളായി ഉയരട്ടെ.
സന്നിധി ചേർക്കും മണ്ണിൽ കൃപ ചെയ്യൂ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് 70th ഭാരത സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും സ്വർഗാരോപണ മഹോത്സവത്തിൻ്റെയും ചിന്താമലരുകളാണ്. അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.